se renuare.
I was converted 53 years ago.
53 വർഷം മുൻപ് ഞാൻ വീണ്ടും ജനന അനുഭവത്തിലേക്ക് യഥാർത്ഥ ക്രിസ്തീയ അനുഭവത്തിലേക്ക് വരുന്നത്.
Then you may ask, what was I before that?
നിങ്ങൾ ഒരു വിഷയം എന്നോട് ചോദിച്ചേക്കാം, ഈ 53 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എങ്ങനെയുള്ള ജീവിതം നയിച്ചിരുന്നു?
I was born in what is called a Christian family.
ഒരു ക്രിസ്തീയ നാമധേയമുള്ള കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്.
And it was Christian more than just namesake Christian, because my father was a God-fearing believer.
അത് പേരിന് മാത്രം ക്രിസ്തീയ എന്ന് പറയാവുന്ന ഒരു കുടുംബമായിരുന്നില്ല. അതിനപ്പുറമായി എന്റെ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം വളരെ ദൈവഭക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു.
But that did not make me a child of God.
എന്നാൽ എന്റെ പിതാവ് ദൈവത്തെ ഭയപ്പെട്ടു എന്നുള്ള കാര്യം കൊണ്ട് ഞാൻ ഒരു ദൈവ മകനായി തീർന്നിരുന്നില്ല.
We belong to the Orthodox Church.
ഞങ്ങൾ കുടുംബമായിട്ട് ഓർത്തഡോക്സ് സഭാംഗങ്ങളായിരുന്നു.
When I was 19 and a half years old,
എനിക്ക് 19.5 വയസ്സ് ഉണ്ടായിരുന്ന സമയത്ത്
I came to know Jesus Christ as my personal savior and friend.
എനിക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ രക്ഷിതാവായും എന്റെ ആത്മ സ്നേഹിതനായും കണ്ടെത്തുവാൻ ഭാഗ്യം ലഭിച്ചു.
That is when my Christian life really started.
എന്റെ ക്രിസ്ത്യ ജീവിതം യഥാർത്ഥത്തിൽ തുടങ്ങിയത് ആ സമയം മുതലാണ്.
And I can honestly say before God that it's been a wonderful 53 years walking with Jesus Christ.
എനിക്ക് വളരെ സത്യസന്ധമായി നിങ്ങളോട് പറയുവാൻ കഴിയും, കഴിഞ്ഞ 53 വർഷമായി ദൈവത്തിന്റെ ഒരു മകൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ അനുഗ്രഹമായിരിക്കുന്ന ഒരു ജീവിതം ദൈവം നൽകിയിട്ടുണ്ട്.
I'm not a paid preacher of any denomination.
ഏതെങ്കിലും ഒരു ക്രിസ്തീയ സഭാഗത്തിന്റെ ശമ്പളം പറ്റിക്കൊണ്ട് അവര് വേല ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ.
I support myself and serve the Lord.
ഞാൻ എന്റെ കുടുംബത്തിന്റെ എന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ സാമ്പത്തികമായിരിക്കുന്ന ഉറവുകൾ കണ്ടെത്തി ആ നിലയിൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയാണ്.
I'm not the first person to do that. The Apostle Paul did that too.
ഞാൻ ആദ്യമായിട്ട് ആ നിലയിൽ സ്വന്തം വരുമാനം കൊണ്ട് ജീവിക്കുന്ന വ്യക്തി അപ്പോസ്തലനായ പൗലോസും അങ്ങനെയാണ് മിക്കപ്പോഴും കർത്താവിന്റെ വേല ചെയ്തത്.
But I felt that was a great need in our day to show in India what true Christianity was.
യഥാർത്ഥ ക്രിസ്ത്യാനിത്വം എന്താണ് എന്നുള്ളത് നമ്മുടെ ഭാരതത്തിൽ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ നിലയിൽ ഒരു തീരുമാനമെടുത്തത്.
We all know the prayer the Lord taught us to pray.
കർത്താവായ യേശുക്രിസ്തു നമ്മെ മാതൃകാ പ്രാർത്ഥന നൽകി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, നമുക്കതറിയാം.
Our Father who art in heaven.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന.
And the first request is, hallowed be your name.
ആ പ്രാർത്ഥനയിലെ ഒന്നാമത്തെ വാചകം തന്നെ നിന്റെ നാമം പരിശുദ്ധമാകണമേ എന്നാണ്.
A truly spiritual person, the uppermost desire in his heart will be that the name of Jesus be glorified on earth.
ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ ഏറ്റവും അധികമായി നിറഞ്ഞു നിൽക്കുന്ന ചിന്ത സ്വർഗീയ പിതാവിന്റെ ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം എന്നുള്ള ചിന്തയായിരിക്കും.
And the test is this.
അതിന്റെ ഉരകല്ല് അല്ലെങ്കിൽ അതിന്റെ തെളിവ് ഇതാണ്.
If God were to wake you up in the middle of the night,
രാത്രിയിൽ ഏതെങ്കിലും ഒരു നിമിഷം ദൈവം നിങ്ങളെ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തി എന്ന് വിചാരിക്കുക.
And says, tell me quickly one request that you have in your life, I will grant it right now.
ദൈവം നിങ്ങളോട് പറയുകയാണെന്ന് വിചാരിക്കുക, നിന്റെ മനസ്സിൽ ഉള്ള വേഗത്തിൽ പറയണം ഏക ആഗ്രഹം ഇപ്പോഴെന്താണ്, അത് ഞാൻ നിനക്ക് നിവർത്തിച്ചു തരാം എന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞാൽ.
Supposing God wakes you up tonight.
നിങ്ങളിൽ ഓരോ വ്യക്തിയെ നിങ്ങളെ കർത്താവ് രാത്രി ഉണർത്തി അങ്ങനെ എന്ന് ചോദിച്ചാൽ,
What will you say immediately?
ഉടൻ നിങ്ങൾക്ക് ദൈവത്തോട് ചിന്തിക്കാതെ ആലോചിക്കാതെ പറയാൻ കഴിയുന്ന മറുപടി എന്തായിരിക്കും?
Will it be healing from some sickness?
ഏതെങ്കിലും രോഗത്തിൽ നിന്നുള്ള സൗഖ്യമായിരിക്കുമോ നിങ്ങൾ ദൈവത്തോട് ഉടനടി ചോദിക്കുന്ന ആ ആവശ്യം?
Will it be prosperity in some business?
നിങ്ങൾ ചെയ്യുന്നതായിരിക്കുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകണം എന്നുള്ളതാണോ?
whatever denomination you may be belong to,
നിങ്ങളുടെ ഏത് ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഏത് മതസ്ഥരാണെങ്കിലും,
if you are really spiritual, you would say, Father, hallowed be your name.
നിങ്ങൾ യഥാർത്ഥ ആത്മീയത തൊട്ടറിഞ്ഞ വ്യക്തിയാണെങ്കിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളെ ഉണർത്തി ചോദിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന മറുപടി ഇതായിരിക്കും, പിതാവേ അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ.
People of every denomination know the Lord's Prayer.
എല്ലാ സഭാഭാഗങ്ങളിലുമുള്ള വ്യക്തികൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന അറിയാം. മിക്കവർക്കും അത് ഹൃദിസ്ഥമാണ്.
I think probably all of you know the Lord's Prayer.
നിങ്ങൾ എല്ലാവർക്കും കാണാതെ പറയാൻ കഴിയുന്നതാണ് ഈ കർത്താവിന്റെ പ്രാർത്ഥന എന്ന് ഞാൻ കരുതുന്നു.
And you all know the first request that the Lord taught us to pray.
നമ്മെ പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് പഠിപ്പിച്ചപ്പോൾ ആദ്യമായിട്ടുള്ള നമ്മുടെ അപേക്ഷയായി അവിടുന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്.
Yet, if you are honest, you will have to admit that that is not what you will ask God to give you if he woke you up tonight.
നിങ്ങൾ പരമാർത്ഥതയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കേണ്ടി വരും. പെട്ടെന്ന് രാത്രി നിങ്ങളോട് ദൈവം അങ്ങനെ ചോദിച്ചാൽ ഈ പറഞ്ഞ കർത്താവ് നമ്മെ പഠിപ്പിച്ചതായിരിക്കില്ല ആദ്യമായി നാം ദൈവത്തോട് ചോദിക്കേണ്ട ആവശ്യമെന്ന്.
That shows us two things.
അത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ബോധ്യമാക്കി തരുന്നത്.
One, we're not spiritual.
ഒന്ന്, നാം ചിന്തിക്കുന്ന നിലയിൽ നാം ആത്മീയരല്ല.
We all like to think we are very spiritual.
നാം വളരെ ആത്മീയരാണ് എന്നുള്ള ചിന്തയിൽ കഴിയാൻ നമുക്കൊക്കെ ഇഷ്ടമാണ്.
But basically we are earthly minded.
അടിസ്ഥാനപരമായി നാം ലൌകികരാണ്, ലോകത്തിന്റെ ചിന്തകളാണ് നമ്മൾ നിറഞ്ഞു നിൽക്കുന്നത്.
That's why we have so many problems.
അതുകൊണ്ടാണ് അനേക പ്രശ്നങ്ങളെ നാം നിരന്തരം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്.
Jesus had many problems too.
യേശുവിന്റെ ഭൂമിയിലെ ജീവിതത്തിലും നിരവധി പ്രശ്നങ്ങളെ കർത്താവ് അഭിമുഖീകരിച്ചിരുന്നു.
But there was no problem he could not overcome.
എന്നാൽ യേശുവിന് അതിജീവിക്കുവാൻ, കീഴടക്കുവാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം.
Even when other people came to him with a problem, he always had a solution.
തന്റെ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, മറ്റ് ആരെങ്കിലും ഏതെങ്കിലും പ്രശ്നവുമായി യേശുവിന്റെ അടുക്കൽ വന്നാലും അതിന്റെ പരിഹാരം അവന്റെ അടുക്കൽ ഉണ്ടായിരുന്നു.
Because his aim of life, in his life, was to glorify his Father.
അതിന്റെ രഹസ്യം, യേശുവിന്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യം സ്വർഗീയ പിതാവിനെ മഹത്വപ്പെടുത്തണം എന്നുള്ളതായിരുന്നു.
As I studied the scriptures, I found the secret.
ഞാൻ ദൈവ വചനം പഠിച്ചപ്പോൾ ഈ രഹസ്യം കണ്ടെത്തുവാനിടയായി.
It's not really a secret. It's written there openly for anybody to know.
ശരിക്കു പറഞ്ഞാൽ അതൊരു രഹസ്യമല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും മനസ്സിലാകത്തക്ക നിലയിൽ അത് തുറന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള കാര്യമാണ്.
I told you, first of all, it shows us that we're not spiritual.
നാം ഈ ചോദ്യത്തിന് മറുപടി പറയുന്ന വിധം കൊണ്ട് നമുക്ക് ഒന്നാമത് മനസ്സിലാക്കാൻ കഴിയും, നാം ആത്മീയരല്ല.
Secondly, it shows us that we don't take the words of Jesus seriously, even though we say we are Christians.
നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് അഭിമാനിക്കുന്നെങ്കിലും നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ നാം ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നുള്ള സത്യവും നാം അംഗീകരിക്കേണ്ടി വരും.
And as I have traveled in many lands and watched many types of Christians of all denominations,
ലോകത്തിന്റെ അനേക ഇടങ്ങളിൽ സഞ്ചരിക്കുവാനും വിവിധ ക്രിസ്തീയ വിഭാഗങ്ങളിലുള്ള അനേകരെ പരിചയപ്പെടുവാനും ഇടയായതുകൊണ്ട് ഒരു കാര്യം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്.
I have found one thing, that most Christians do not take the words of Jesus seriously.
ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു ദുഃഖ സത്യം ഇതാണ്, ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ദൈവത്തിന്റെ വചനമാകുന്ന ഈ ബൈബിള് ഗൗരവപൂർവ്വം എടുക്കുന്നില്ല. അവർ ക്രിസ്ത്യാനികളാണെന്ന് വിളിക്കുന്നെങ്കിലും
they really don't have any right to be called Christians.
അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുവാൻ അവർക്ക് അവകാശമില്ല എന്നുള്ളത് നാം സമ്മതിക്കണം.
The Bible speaks about our relationship to Jesus to be like that of a wife to a husband.
ദൈവത്തിന്റെ വചനമാകുന്ന ബൈബിള് നമുക്ക് കർത്താവായ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്.
That our spirit is married to the Lord.
നമ്മുടെ ആത്മാവിന്റെ ഉടയവനായിരിക്കുന്ന കർത്താവിനോട് ഒരു വിവാഹ ബന്ധത്തിൽ എന്ന പോലെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്.
And on earth, husbands are told to love their wives like Christ loved us.
ഭൂമിയിലെ കുടുംബങ്ങളിൽ
ദൈവം ഭർത്താക്കന്മാരോട് ആവശ്യപ്പെടുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ അവരവരുടെ ഭാര്യമാരെ സ്നേഹിക്കണമെന്നാണ്.
So that itself teaches us that the relationship between Christ and us is to be exactly like a husband and wife spiritually.
കർത്താവായ യേശുക്രിസ്തു നാമമായിട്ടുള്ളതായിരിക്കുന്ന ബന്ധം ആത്മീയമായിട്ട് ഒരു ഭർത്താവിന് ഭാര്യയോടുള്ളതായിരിക്കുന്ന ആ സ്നേഹബന്ധം പോലെ ആയിരിക്കണം എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്.
Now many of you sitting here are married.
ഇവിടെ എന്നെ കേൾക്കുന്ന മിക്കവരും വിവാഹിതരാണ് എന്നെനിക്കറിയാം.
So you understand what marriage involves.
ഒരു വിവാഹം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ അറിയാം.
What happened when you brothers got married to someone?
നിങ്ങൾ എന്നെ കേൾക്കുന്ന സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു വ്യക്തിയുമായി ഒരു വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്?
Did you expect your wife to continue to live with her parents?
നീ വിവാഹം കഴിച്ചതായിരിക്കുന്ന ആ യുവതി അവളുടെ മാതാപിതാക്കന്മാരോടൊപ്പം തുടർന്നും ജീവിക്കട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ചോ?
And you go and visit her once a week?
ആഴ്ചയിൽ ഒരിക്കലോ മറ്റോ അവളുടെ അപ്പന്റെയും അമ്മയുടെയും വീട്ടിൽ പോയി നീ വിവാഹം കഴിച്ച ഭാര്യയെ സന്ദർശിക്കുക, അതാണോ വിവാഹിതനാകുമ്പോൾ നീ ചിന്തിക്കുന്നത്?
She continues her same old life but meets with you once a week.
ആ നീ വിവാഹം കഴിച്ചെന്ന് പറയുന്ന ആ പെൺകുട്ടി അവളുടെ പഴയ ജീവിതരീതി തന്നെ തുടരുകയും നീ വല്ലപ്പോഴുമൊക്കെ അവളെ സന്ദർശിക്കുകയും ചെയ്യുന്നു, നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്, അങ്ങനെയാണോ വിവാഹ ജീവിതം?
And if that woman told you that's how I want to live, I'm sure you wouldn't have married her.
അങ്ങനെ വിവാഹത്തിന് മുൻപ് ഇത് ഈ തരത്തിൽ ഞാൻ ജീവിതത്തിൽ തുടരുമെന്ന് നീ വിവാഹം കഴിക്കുന്ന വ്യക്തി പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നീ വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയില്ലായിരുന്നു.
And let me ask you sisters.
ഞാൻ എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് ചോദിക്കട്ടെ.
When you got married, what happened?
നിങ്ങൾ വിവാഹിതരായപ്പോൾ എന്താണ് സംഭവിച്ചത്?
Did you expect to continue to stay with your parents?
നിങ്ങളുടെ മാതാപിതാക്കന്മാരോടൊപ്പം തുടർന്നുള്ള ജീവിതത്തിലും ആയിരിക്കുവാനാണോ നിങ്ങൾ അന്ന് തീരുമാനിച്ചത്?
You even changed your name and gave up your parents' name.
നിങ്ങളെ വിവാഹം കഴിച്ച വ്യക്തിയുടെ പേര് നിങ്ങളുടെ പേരിനോട് ചേർത്ത് നിങ്ങളുടെ അപ്പൻ നിനക്കിട്ട പേര് പോലും നീ ഉപേക്ഷിക്കാൻ തയ്യാറായി.
Imagine, you gave up your parents' name to take the name of a man whom you just met.
ഈ അടുത്ത സമയത്ത് കണ്ട വിവാഹം കഴിച്ച ഭർത്താവിന്റെ പേര് നിന്റെ പേരിനോട് ചേർക്കുവാനായിട്ട് നിന്റെ മാതാപിതാക്കന്മാർ നൽകിയ പേര് ഉപേക്ഷിക്കാൻ പോലും നീ തയ്യാറായി.
The name you held for 25 years, you gave it up.
ഒരുപക്ഷെ വിവാഹത്തിന് മുൻപുള്ള ഈ കഴിഞ്ഞ 25 വർഷക്കാലം നീ വളരെ പ്രിയപ്പെട്ടിരുന്ന നിന്റെ ആ പിതാവിന്റെ കുടുംബത്തിന്റെ പേരാണ് നീ വിവാഹത്തിൽ ഉപേക്ഷിച്ചത്.
And you gave up living with your parents.
നിന്റെ മാതാപിതാക്കന്മാരോടൊപ്പം താമസിക്കുന്നതും മതിയാക്കി ഭർത്താവിനോടൊപ്പം നീ ജീവിതം തുടങ്ങുകയാണ്.
And that's what you husbands expected also.
ഭർത്താക്കന്മാരായിരിക്കുന്ന ഏത് വ്യക്തിയും അവരുടെ ഭാര്യമാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ തരത്തിലുള്ളതായിരിക്കുന്ന ഒരു നിലപാടാണ്.
It's a tremendous change in a woman's life when she gets married.
ഒരു സ്ത്രീ വിവാഹിതയാകുമ്പോൾ അവളുടെ ജീവിതത്തിൽ ഈ തരത്തിൽ സമൂലമായിരിക്കുന്ന അടിസ്ഥാനപരമായിരിക്കുന്ന വ്യത്യാസമാണ് സംഭവിക്കുന്നത്.
Takes her husband's name and gives up, even resigns her job, goes and lives with her husband for the rest of her life.
തന്റെ ഭർത്താവിന്റെ പേര് അഭിമാനത്തോടെ തന്റെ പേരോടൊപ്പം ചേർക്കുന്നു, സ്വന്ത പിതൃഭവനത്തെ വിട്ടുപിരിയുന്നു എന്ന് മാത്രമല്ല, ചില സഹോദരിമാർ സ്ത്രീകൾ അവരുടെ ജോലി പോലും രാജിവെച്ചിട്ട് ഭർത്താവിന്റെ അടുത്തേക്ക് താമസം മാറ്റുകയാണ്.
It was understood that this marriage was permanent. It was not a trial for 2-3 months.
ഏതൊരു യഥാർത്ഥ വിവാഹത്തിലും രണ്ടോ മൂന്നോ മാസത്തേക്കുള്ളതായിരിക്കുന്ന ഒരു പരീക്ഷണം എന്നുള്ള നിലയിലല്ല, ഒരിക്കലും പേർവിരിക്കാൻ കഴിയാത്ത നിലയിൽ ആജീവനാന്തമുള്ള ഒരു ബന്ധമായിട്ടാണ് വിവാഹ ജീവിതം തുടങ്ങുന്നത്.
Now I want to ask you, how many of you got married to Jesus Christ spiritually in that way?
ഞാൻ നിങ്ങളോട് വ്യക്തിപരമായി ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേര് കർത്താവായ യേശുക്രിസ്തു എന്നുള്ള നിങ്ങളുടെ ആത്മമണവാളനോട് ആത്മീകമായ നിലയിൽ ഈ തരത്തിൽ ഒരു വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്?
Even many groups where they speak about being born again, they have not come to this type of new birth.
വീണ്ടും ജനനത്തെ കുറിച്ച് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന വിവിധ സഭകളിൽ പോലും ദുഃഖം എന്ന് പറയട്ടെ, ഈ തരത്തിലുള്ളതായിരിക്കുന്ന ഒരു വീണ്ടും ജനനം യേശുവുമായിട്ടുള്ള പുതിയൊരു ജീവിതത്തിലേക്ക് ജീവിതങ്ങൾ കടന്നു വരുന്നില്ല.
And so all their life they have a very unsatisfactory experience of Christianity.
അതുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം തികച്ചും അതൃപ്തിയുള്ളതായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതവുമായിട്ടാണ് അവർ മുൻപോട്ട് പോകുന്നത്.
ജസ്റ്റ് ലൈക്ക് എനി വുമൻ വിൽ ഹാവ് എൻ അൺസാറ്റിസ്ഫാക്ടറി എക്സ്പീരിയൻസ് ഓഫ് മാരേജ് ഇഫ് ഷീ ജസ്റ്റ് വിസിറ്റ്സ് ഹർ ഹസ്ബൻഡ് വൺസ് ഇൻ എ വീക്ക്.
വിവാഹിതയായിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ വല്ലപ്പോഴും ഒരിക്കൽ മാത്രം തന്റെ ഭർത്താവിനെ സന്ദർശിക്കുകയും അവനോടൊപ്പം ജീവിക്കുകയും ചെയ്താൽ എത്ര ദുഃഖകരമായ തൃപ്തിയില്ലാത്ത കുടുംബജീവിതമായിരിക്കും. അതുപോലെയാണ് അനേകരുടെ ക്രിസ്തീയ ജീവിതം.
For many people's Christianity is visiting church for one or two hours on a Sunday.
അനേകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ചയാകാം, ഒരു രണ്ടു മണിക്കൂർ സമയം ഏതെങ്കിലും ഒരു സഭാരാധനയിൽ സംബന്ധിക്കുന്നത് കൊണ്ട് അവരുടെ ക്രിസ്തീയത അവസാനിച്ചു.
That's what I mean by a woman visiting her husband once a week.
അവരുടെ ഭർത്താവിനെ ആഴ്ചയിൽ ഒരിക്കൽ രണ്ട് മണിക്കൂർ സന്ദർശിക്കുന്ന ഒരു യുവതിയെക്കുറിച്ച്, വിവാഹിതയായ ഒരു യുവതിയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിപ്പാൻ കഴിയുമോ?
That's not a marriage.
അതിനെ നാം ഒരിക്കലും ഒരു വിവാഹം എന്ന് വിളിക്കുകയില്ല.
But that is the type of Christianity that most people who call themselves Christians have.
എന്നാൽ ക്രിസ്ത്യാനികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും ഇത്തരത്തിലുള്ള ഒരു ബന്ധമാണ് യേശുവുമായിട്ട് പുലർത്തിപ്പോകുന്നത് എന്നുള്ളതല്ലേ സത്യം?
As long as that is our relationship, you will always have an unsatisfactory Christian life.
Yesu Christuvayittulla ningalde bandham ee nilayilulladu maatramaanennu verigil ningalde Christian jeevithathil udaneelum ningalkku thiganja adruthiyulla oru jeevithame undaagiyullu.
That's how my life was for 19 years.
Ende jeevithinte aadyathe 19.5 varshakaalam aatharathilulla thruptikaramallatha oru jeevithamaanu njanum nayichirunnu.
As far as I know, I never missed going to a church on a Sunday.
എനിക്ക് ഓർമ്മയുള്ളിടത്തോളം ഒരു ഞായറാഴ്ച പോലും സഭയുടെ ആരാധനയിൽ ഞാൻ സംബന്ധിക്കാതെ ഇരുന്നിട്ടില്ല ആദ്യത്തെ ഈ 19 വർഷക്കാലം.
My parents taught me to read the Bible every day.
എന്റെ മാതാപിതാക്കന്മാർ എല്ലാ ദിവസവും ദൈവവചനമാകുന്ന ബൈബിൾ വായിക്കുവാൻ എന്നെ പരിശീലിപ്പിച്ചിരുന്നു.
They taught me every day before I get up from bed to kneel down in my bed and pray.
ഞാൻ ബാലനായിരുന്ന സമയം മുതലേ രാവിലെ ഏതെങ്കിലും ദിവസം ഞാൻ ഉണർന്നു കഴിഞ്ഞാൽ ഉടൻ എഴുന്നേറ്റ് പ്രഭാതകൃത്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് കിടക്കിക്കരികിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ എന്നെ പരിശീലിപ്പിച്ചിരുന്നു.
And even if there was some interesting cricket news in the newspaper that I wanted to read in the morning, I would kneel down and pray first. It just became a habit with me.
രാവിലെ വന്ന ദിനപത്രത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളതായിരിക്കുന്ന ക്രിക്കറ്റിനെ കുറിച്ചുള്ള ഒരു വാർത്ത വായിക്കുവാൻ എനിക്ക് വളരെ ആകാംക്ഷയുണ്ടെങ്കിലും രാവിലെ കിടക്കിക്കരികൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിനു ശേഷം മാത്രമേ പത്രമെടുക്കുവാൻ എന്നെ അനുവദിച്ചിരുന്നുള്ളൂ.
It was just a 5-minute ritual and then I was back to living my own life.
എന്നാൽ എന്റെ ഈ രാവിലെയുള്ള പ്രാർത്ഥന, ദൈവവചന വായന ഇതൊക്കെ ഒരു 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്നതായിരിക്കുന്ന ഒരു മതപരമായ ചടങ്ങിനപ്പുറം ഒന്നുമായിരുന്നില്ല.
It was just to ease my conscience.
എന്റെ മനസാക്ഷിക്ക് ഒരു ശാന്തി നൽകുവാൻ വേണ്ടി ഞാൻ ചെയ്തു വന്നതായിരിക്കുന്ന ഒരു കാര്യം എന്നതിനപ്പുറമൊന്നുമായിരുന്നില്ല.
I was more interested in the cricket score than in the Bible and Jesus Christ.
യേശു ക്രിസ്തുവിനെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും എനിക്കുള്ള താൽപര്യത്തെക്കാൾ വളരെയധികം യൗവനക്കാരനായിരുന്ന എനിക്ക് ക്രിക്കറ്റിനെക്കുറിച്ചും ക്രിക്കറ്റ് വാർത്തകളെക്കുറിച്ചുമായിരുന്നു താൽപര്യം.
I was not a Christian.
അതിന്റെ കാരണം ഞാനൊരു ക്രിസ്ത്യാനി ആയിരുന്നില്ല.
In any form I would fill up religion Christian.
എന്നാൽ സ്കൂളിലും കോളേജിലും മറ്റുള്ളതായിരിക്കുന്നതിന്റെ അപേക്ഷാ ഫോറത്തിലൊക്കെ മതം ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ക്രിസ്ത്യാനി എന്നാണ് ഞാനും പൂരിപ്പിച്ചിരുന്നത്.
And if you are honest, that is your experience of Christianity too.
എന്നെ കേൾക്കുന്ന പ്രിയ കൂടപ്പിറപ്പേ, നിങ്ങൾ സത്യസന്ധതയുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ക്രിസ്ത്യതയും ഈ തലത്തിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടോ?
Maybe your business, that's your God.
ഒരുപക്ഷെങ്കിൽ ബിസിനസ് ചെയ്യുന്നതായിരിക്കുന്ന എന്റെ സ്നേഹിത, നിന്റെ വ്യാപാരം നിന്റെ ബിസിനസ് ആയിരിക്കാം ഇന്ന് നിന്റെ ദൈവം.
Then you are telling a lie when you say you're a Christian.
Angane ningalde business ningalku deivam anengil ningal oru christiani aanennu parayumbol ningal kallam parayukalle.
I have tried to understand what it means to be a Christian.
Oru christiani ennu paranjal endaanu ennu manasilakkuvan njan kazhinja varshangalil parishramichittunde.
Do you know the first time that people were called Christians?
Ningalku ariyamo ലോകത്തിൽ ആദ്യമായിട്ട് ഒരു കൂട്ടം ആൾക്കാരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് എങ്ങനെ എവിടെ വെച്ചായിരുന്നെന്ന്?
Perhaps you don't know, there's a verse in the Bible that tells us that.
ചിലർക്ക് അറിഞ്ഞുകൂടായിരിക്കാം, ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ ഒരു വചനം നാം കാണുന്നുണ്ട്.
Acts of the Apostles chapter 11.
അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 11-ാമത്തെ അധ്യായത്തിലാണത്.
And verse 26.
അതിന്റെ 26-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്.
In the last part of that verse it says the disciples were first called Christians in Antioch.
26-ാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് നാം ഇങ്ങനെ കാണുന്നു, ആദ്യമായിട്ട് ശിഷ്യന്മാർക്ക് അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി.
Who were called Christians?
നിങ്ങൾ ആ വാചകം ശ്രദ്ധിച്ചോ? ആരെയാണ് ക്രിസ്ത്യാനികളെന്ന് ആദ്യമായി ലോകം വിളിച്ചു തുടങ്ങിയത്?
ദ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനികളെന്ന് ആദ്യമായി സമൂഹം അഭിസംബോധന ചെയ്തത്.
Not somebody who was born in a Christian family.
ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരെയല്ല ക്രിസ്ത്യാനി എന്ന് വിളിച്ചത്.
But that's what happens today.
എന്നാൽ ഇന്ന് നിർഭാഗ്യവശാൽ അതല്ലേ സംഭവിക്കുന്നത്.
They sprinkle some water on a baby's head and say you're a Christian.
ഒരു കുഞ്ഞിന്റെ തലയിൽ അല്പം വെള്ളം തളിച്ചതിന് ശേഷം ആ കുഞ്ഞ് ക്രിസ്ത്യാനി ആയെന്ന് കരുതുന്നതായിരിക്കുന്ന ഒരു സമ്പ്രദായം.
That's not how it was in the beginning.
എന്നാൽ തുടക്കത്തിൽ ക്രിസ്തീയതയുടെ തുടക്ക നാളുകളിൽ അങ്ങനെ ആയിരുന്നില്ല. കുഞ്ഞുങ്ങളെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചിരുന്നില്ല.
A disciple is a learner and a follower.
ശിഷ്യൻ എന്നുള്ള പദം കൊണ്ട് നാം എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ ഗുരുവിൽ നിന്നും പഠിക്കുന്ന വ്യക്തിയാണ്, ഗുരുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണ്.
So these learners from Christ and followers of Christ were called Christians.
യേശു ക്രിസ്തുവിൽ നിന്ന് പഠിക്കുകയും യേശു ക്രിസ്തുവിന്റെ കാൽച്ചുവടുകൾ പിൻപറ്റുകയും ചെയ്യുന്നവരെയാണ് ക്രിസ്തു ശിഷ്യർ എന്ന് വിളിക്കുന്നത്.
ഇൻ ടേംസ് ഓഫ് എ മാരേജ് റിലേഷൻഷിപ്പ്,
ഒരു വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ,
ലെറ്റ് മീ സേ ദിസ് വെരി റെവറന്റ്ലി,
വളരെ ബഹുമാനപുരസ്സരം ഞാൻ ഇത് പറയട്ടെ,
എ ക്രിസ്ത്യൻ ഈസ് മിസസ് ക്രൈസ്റ്റ്.
ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി മിസസ് ജീസസ് ക്രൈസ്റ്റ് ആണ്, യേശു ക്രിസ്തുവിന്റെ കാന്തയാണ്.
ബ്രൈഡ്, ദ വൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്,
യേശു ക്രിസ്തുവിന്റെ ഭാര്യാപദം, അതിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി.
ആൻഡ് യു നോ, വെൻ യു ടേക്ക് ഹിസ് നെയിം, എനിത്തിങ് യു ഡു കെൻ ബ്രിങ് ദിസ് ഓണർ ടു ഹിസ് നെയിം ഇഫ് യു ഡോണ്ട് ലിവ് പ്രോപ്പർലി.
അങ്ങനെ ക്രിസ്ത്യാനി എന്ന് കേൾക്കുന്ന പ്രിയ ജീവിതം എന്നീ പേരെടുക്കുകയും യേശുക്രിസ്തുവിന്റെ ഭാര്യ എന്നുള്ള പദവിക്ക് യോജിക്കാത്ത എന്തെങ്കിലും നിങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ യേശുവിന്റെ നാമം അപമാനിക്കുകയാണ് എന്നുള്ളത് മറന്നു പോകരുത്.
See, when my wife married me nearly 44 years ago, she took my name.
എന്നാൽ 44 വർഷം മുൻപ് എന്റെ ഭാര്യ എന്നോട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ അവൾ എന്റെ പേരെടുക്കുകയായിരുന്നു.
She didn't have my name before that.
വിവാഹത്തിന് മുൻപ് എന്റെ പേര് ഒരിക്കലും ആനി അവളുടെ പേരോട് ചേർത്ത് ഉപയോഗിച്ചിരുന്നില്ല.
Another name, her father's name.
അവളുടെ പിതാവിന്റെ നാമമായിരുന്നു ആനിയോട് ചേർത്ത് അവൾ എഴുതിയിരുന്നതും പറഞ്ഞതും.
She could not bring any dishonor to my name before she got my name.
ഞാനുമായുള്ള വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് എന്റെ പേര് അവൾ എടുക്കുന്നതിന് മുൻപേ അവൾ എന്ത് ചെയ്തിരുന്നെങ്കിലും എന്റെ പേരിന് അതുകൊണ്ട് ഒരു കളങ്കവും
വരികയില്ലായിരുന്നു.
കാരണം എന്റെ പേര് അവൾ ഒരിക്കലും വഹിച്ചിരുന്നില്ല.
ആഫ്റ്റർ ഷീ ടുക്ക് മൈ നെയിം,
എന്നാൽ എന്റെ പേര് അവൾ ഏറ്റെടുത്തതിന് ശേഷം, പേര് ധരിച്ചതിന് ശേഷം,
ദെൻ ഷീ കുഡ് ബ്രിങ് ഓണർ ടു മൈ നെയിം ഓർ ഡിസ് ഓണർ ടു മൈ നെയിം ബൈ ദ വേ ഷീ ലിവ്ഡ്.
അവൾ ജീവിക്കുന്ന ജീവിത രീതി കൊണ്ട് ഒന്നുകിൽ എന്റെ ജീവിതത്തിന് അഭിമാനം മാനം ഉണ്ടാക്കുവാനും, അല്ല മറിച്ച് എനിക്ക് അപമാനം ഉണ്ടാക്കുവാനും അവൾക്ക് കഴിയും.
സോ a person who does not take the name of Christian cannot dishonor the name of Christ.
അതുകൊണ്ട് ഞാൻ പറയുന്നതിന്റെ താൽപര്യം, ക്രിസ്ത്യാനി എന്ന് സ്വയം വിശേഷിപ്പിക്കാത്ത ഒരു വ്യക്തിക്കും യേശുവിന്റെ നാമത്തിന് കളങ്കം വരുത്തുവാൻ കഴിയുകയില്ല.
See, a lot of people say the non-Christians are dishonoring the name of Christ in India.
അനേകരും പറയാറുണ്ട് ഇന്ത്യയിൽ അക്രൈസ്തവർ യേശുക്രിസ്തുവിന്റെ നാമത്തിന് അപമാനം വരുത്തുന്നു, കളങ്കം വരുത്തുന്നു എന്ന്.
How is that possible?
അതെങ്ങനെയാണ് സാധ്യമാകുന്നത്?
A woman who is not married to you, does not have your name, how can she bring dishonor to your name?
നീ വിവാഹം കഴിക്കാത്ത, നിന്റെ പേരെടുക്കാത്ത ഒരു യുവതിക്ക് എങ്ങനെ നിന്റെ നാമത്തിന് അപമാനം വരുത്തുവാൻ കഴിയും?
Do you know who is bringing dishonor to Christ's name in India?
ഇന്ത്യയിലെ യേശുക്രിസ്തുവിന്റെ നാമത്തിന് അപമാനം വരുത്തുന്നത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ?
Those who call themselves Christians.
ക്രിസ്ത്യാനികളെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തികളാലാണ് ഏറ്റവും അധികം യേശുവിന്റെ നാമം അപമാനിക്കപ്പെടുന്നത്.
Those who are not following Jesus but say we are Christians.
യേശു കർത്താവിനെ അനുഗമിക്കാതെ ഇരിക്കുകയും ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് അഭിമാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് അവിടുത്തെ നാമത്തിന് ഏറ്റവും കളങ്കം വരുന്നത്.
Those who say they are Christians and tell lies.
ക്രിസ്ത്യാനികളാണെന്ന് പറയുകയും കള്ളം പറയാൻ മടിയില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു യേശുവിനെ അപമാനിക്കുക.
Those who call themselves Christians and take each other to court.
ക്രിസ്ത്യാനികളെന്ന് പേര് വിളിക്കുകയും മറ്റുള്ളവരെ കോടതി കയറ്റുവാനായി ഒരു മടിയുമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ യേശു അപമാനിക്കപ്പെടുകയാണ്.
Those who call themselves Christians and commit adultery.
ക്രിസ്ത്യാനികളെന്ന് സ്വയം വിശേഷിപ്പിക്കുകയും വ്യഭിചാരത്തിൽ ഏർപ്പെടാനായി മടിയില്ലാതിരിക്കുകയും ചെയ്യുന്നവർ യേശുവിനെ അപമാനിക്കുന്നു.
Those who call themselves Christians and cheat others in their business.
ക്രിസ്ത്യാനികളെന്ന് പേരെടുക്കുകയും തങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ മറ്റുള്ളവരെ ചതിക്കുകയും ചെയ്യുന്നവർ ക്രിസ്ത്യാനികളാണോ യേശുവിനെ അപമാനിക്കുന്നവരാണ്.
Cheat the government of taxes.
അല്ലെങ്കിൽ നികുതി വെട്ടിക്കുന്നവർ ക്രിസ്ത്യാനികളെന്ന് പേരെടുക്കുമ്പോൾ യേശുവിനെ അപമാനിക്കുന്നു.
ജീസസ് വുഡന്റ് ഡു ദാറ്റ്.
യേശു ഒരിക്കലും അത് ചെയ്യുമായിരുന്നു.
ഹി വുഡന്റ് ടെൽ എ ലൈ.
ഒരിക്കലും യേശു ഭോഷ്ക് പറയുമായിരുന്നില്ല.
ഹി വുഡ് പേ ഹിസ് ടാക്സസ്.
തനിക്ക് കൊടുക്കുവാനുള്ളതായിരിക്കുന്ന കരം നികുതി കൊടുക്കുവാൻ യേശുവിന് ഒരിക്കലും മടിയില്ല. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിലും കടംപെട്ടിരിക്കുവാൻ യേശു ആഗ്രഹിച്ചില്ല.
He was a carpenter up to the age of 30. I'm absolutely sure he never cheated anybody of 1 cent.
30 വയസ്സുവരെ ഒരു ആശാരിയായിട്ട് പണി ചെയ്താണ് യേശു ജീവിച്ചത്. തന്റെ ആ പണിയിൽ, തന്റെ ആശാരി പണിയിൽ ഒരു വ്യക്തിയെ പോലും തന്നെ ഒരു രൂപയ്ക്ക് പോലും ചതിച്ചിട്ടുണ്ടാകുകയില്ല.
Is this the Jesus Christ to whom you are married and call yourself a Christian?
നിങ്ങളോട് ചോദിക്കട്ടെ, ഈ തരത്തിലുള്ളതായിരിക്കുന്ന ഒരു യേശുവിനോടാണോ നിങ്ങൾ ആത്മീയമായി ക്രിസ്തീയ ജീവിതത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്?
I am ashamed that I called myself a Christian for the first 19 years of my life.
എന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ 19 വർഷക്കാലം ഒരു ക്രിസ്ത്യാനി എന്ന് ഞാൻ എന്നെ വിശേഷിപ്പിച്ചതിനെ കുറിച്ച് ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജയാണ്.
And I brought so much dishonor to the name of Christ by the way I lived with my friends in the school and military academy.
ഞാൻ പഠിച്ച സ്കൂളിലും എന്റെ മിലിറ്ററി അക്കാദമിയിലെ പ്രാരംഭ നാളുകളിലും എന്റെ സ്നേഹിതരുമായിട്ട് ഞാൻ ചിലവഴിച്ച സമയത്തൊക്കെ ക്രിസ്ത്യാനി എന്ന് വിശേഷിപ്പിച്ച ഞാൻ യേശുവിന് എത്ര വലിയ അപമാനമാണ് എന്റെ പ്രവൃത്തി കൊണ്ട് വരുത്തിയത്.
യു ആർ ശീർഷം.
നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക,
ഹാസ് യുവർ കണ്ടക്ട് ബ്രോട്ട് ഓണർ ടു ക്രൈസ്റ്റ് നെയിം ഓർ ഡിസ്ഓണർ ടു ക്രൈസ്റ്റ് നെയിം ബൈ ദോസ് ഹു നോ യു ഇന്റിമേറ്റ്ലി?
ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങളെ അടുത്തറിയുന്ന വ്യക്തികളുടെ ബോധ്യത്തിൽ നിങ്ങൾ യേശുവിന്റെ നാമത്തിന് മാനമാണോ അപമാനമാണോ വരുത്തിയിട്ടുള്ളത്?
ഇഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർ ഷൗട്ടിംഗ് ആൻഡ് യെല്ലിംഗ് അറ്റ് ഈച്ച് അദർ അറ്റ് ഹോം, are they bringing honor to Christ's name or dishonor to Christ's name if they call themselves Christians?
Christiya bhavanam visheshippikkapadunna oridathu bhartavum bhariyum nirandaramayittu kalahikkunna varanengil avar yeshuvinte naamathinu maanam varuthuyano cheynathu?
You answer that question.
Njan parayanda avashyamilla, ningalkku thanne adinte marubadi parayuvan kaniyum.
Why is it we don't think about these things?
Ee karyangale kurichu endana nam gauravamayi chindikkan thodangam?
Even though Jesus said, if you are a Christian, your first prayer should be, hallowed be God's name.
യേശു പറഞ്ഞ വാദ്യം പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, സ്വർഗസ്ഥ പിതാവേ അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ എന്നുള്ള ചിന്തയായിരിക്കണം പ്രഥമമായി നിന്റെ ജീവിതത്തിലുള്ളത്.
But I thank God that I got understanding of this by the time I was about 20 years old.
20 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ യഥാർത്ഥ ക്രിസ്ത്യാനിത്വത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു തിരിച്ചറിവ് ദൈവം എനിക്ക് നൽകി എന്നുള്ളതിനാൽ ഞാൻ നന്ദി പറയുന്നു.
And I decided to be completely married to Christ.
അന്ന് ഞാൻ തീരുമാനിച്ചു കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് പരിപൂർണമായിരിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് ഞാൻ പ്രവേശിക്കാനായിട്ട് ചുവടുവെച്ചു.
I'll tell you how I felt at that time.
ആ സമയത്ത് എന്റെ മനസ്സിലുണ്ട് ചിന്ത ഉണ്ടായ ചിന്ത ഞാൻ പറയാം.
I felt it was like a wedding.
ഒരു വിവാഹം എനിക്ക് നടന്ന ചിന്തയാണ് വാസ്തവത്തിൽ എനിക്കുണ്ടായത്.
Where the bridegroom was waiting for 20 years for the bride to come and say, okay, I'll marry you.
വരൻ തന്റെ വധുവിന് വേണ്ടി ദീർഘ 20 വർഷക്കാലം കാത്തിരുന്ന ശേഷം അവസാനം വധു തീരുമാനിക്കുന്നു വിവാഹത്തിന്. അതായിരുന്നു എന്റെ ഹൃദയത്തിലെ ചിന്ത.
What do you think a bride will feel like bridegroom waited so long for her to come and marry him?
തന്റെ ഭർത്താവാകാൻ പോകുന്ന വ്യക്തി ഈ ദീർഘവർഷങ്ങൾ ഞാൻ ഒരുക്കപ്പെടുവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ള ചിന്ത ഒരു വധുവിനെ എത്രയധികം സന്തോഷിപ്പിക്കണം.
You know, that's what made me feel, Lord, I'm so sorry I made you wait so long. I'm going to give all of the rest of my life to you.
കർത്താവേ, ഇത്രയും നാൾ ഇത്രയും വർഷങ്ങൾ അങ്ങയെ കാത്തു നിൽക്കുവാനായിട്ട് ഞാൻ നിർബന്ധിച്ചല്ലോ എന്നുള്ള ചിന്ത എന്റെ മനസ്സിനെ അന്ന് വളരെ വ്യാകുലപ്പെടുത്തി ദുഃഖിപ്പിച്ചു. അതല്ലേ നമ്മുടെ മനസ്സിൽ ഇന്നുണ്ടാകേണ്ട ചിന്ത.
And the result is, I've had a very happy relationship with Jesus Christ as my husband.
എന്റെ ക്രിസ്ത്യ ജീവിതത്തിന്റെ തുടക്കത്തിൽ ആ നിലയിലുള്ളതായിരിക്കുന്ന ഒരു സങ്കടത്തോടെ ദുഃഖത്തോടെ ഞാൻ തുടങ്ങിയതുകൊണ്ട് അതിന്റെ ഫലമായിട്ട് ഇന്ന് എനിക്ക് വളരെ സംതൃപ്തമായ ആനന്ദകരമായിരിക്കുന്ന ഒരു ബന്ധം കർത്താവുമായിട്ടുണ്ട്.
A true Christian life begins with great sorrow about the way we have lived in the past.
ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കം അതിനു മുൻപുള്ളതായിരിക്കുന്ന ജീവിതത്തിന്റെ നാളുകളിൽ എങ്ങനെ നാം ജീവിച്ചു കർത്താവിന് വേദന വരുത്തി എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള അത്യധികമായ ദുഃഖത്തോടെയാണ് തുടങ്ങേണ്ടത്.
And what did I have sorrow for?
എന്തിനു വേണ്ടിയാണ് എന്റെ ഹൃദയത്തിൽ ആ കാലത്ത് ആ നാളുകളിൽ ദുഃഖമുണ്ടായത്?
I have never committed adultery. even once in my whole life.
എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ വ്യഭിചാര കർമ്മത്തിൽ ഏർപ്പെട്ടിട്ടില്ല.
I've never killed anybody.
ഞാൻ ആരെയും കൊല ചെയ്തിട്ടില്ല.
As far as I remember, I don't remember going and stealing anybody's money either.
ഞാൻ ഓർക്കുന്നിടത്തോളം ആരുടെയെങ്കിലും പണം ഞാൻ മോഷ്ടിച്ചതായിട്ടും എനിക്ക് ഓർമ്മയില്ല.
I don't remember seriously hurting anybody deliberately.
മനഃപൂർവ്വമായിട്ട് ആരെയെങ്കിലും ഉപദ്രവിച്ച് ദേഹക്ഷതം വരുത്തിയതായിട്ടും എനിക്ക് ഓർമ്മയില്ല.
You know, these things that people consider as great sins, I never committed.
വലിയ പാപങ്ങളെന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്ന ഈ പാപങ്ങളൊന്നും തന്നെ ആദ്യത്തെ 20 വർഷത്തിനുള്ളിൽ ഞാൻ ചെയ്തിട്ടില്ല.
I don't take credit for that. It's just because my parents brought me up in a God-fearing way. That's all. I give them the credit for that.
അങ്ങനെയൊക്കെ ഒരു ജീവിതം എനിക്ക് 19-20 വർഷം സാധിച്ചു എന്നുള്ളതിന്റെ മഹിമ ഞാൻ എടുക്കുന്നില്ല. എന്റെ മാതാപിതാക്കന്മാരെന്നെ അങ്ങനെ പരിശീലിപ്പിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ ജീവിച്ചു.
I'm not saying I'm better than anybody else.
അതുകൊണ്ട് എന്റെ ആദ്യത്തെ വർഷങ്ങളിൽ ഞാൻ മറ്റാരേക്കാളും മെച്ചപ്പെട്ട ഒരു യുവാവായിരുന്നു എന്ന് എനിക്ക് ചിന്തയില്ല.
What I'm saying is, my sorrow was not for these type of sins.
ഈ തരത്തിലുള്ളതായിരിക്കുന്ന പാപങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചല്ല ഞാൻ യേശുവിനെ അറിഞ്ഞ ആ സമയത്ത് എന്റെ ഹൃദയം ദുഃഖിച്ചത്.
My sorrow was that I had made Jesus Christ wait for 20 years.
എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം ഇതായിരുന്നു, 20 വർഷക്കാലം എന്റെ ആത്മ മണവാളനാകുവാൻ കാത്തിരുന്ന യേശുവിനെ ഞാൻ കാത്തു നിൽക്കാൻ നിർബന്ധിച്ചല്ലോ.
I realized that God had kept man on earth to have that relationship with him.
എനിക്ക് അന്ന് ബോധ്യമായ ഒരു കാര്യം, ഒരു മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നത്, ഒരു സ്ത്രീയെ ഭൂമിയിലേക്ക് അയക്കുന്നത് ഈ തരത്തിലുള്ളതായിരിക്കുന്ന ഒരു ഏറ്റവും ആഴമായിരിക്കുന്ന ഒരു ഹൃദയ ബന്ധം യേശുക്രിസ്തുവുമായി ഉണ്ടാകേണ്ടതാണ്.
I told you I was from the Orthodox Church. I was a new born again Christian now.
ഞാൻ നിങ്ങളോട് പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ഓർത്തഡോക്സ് സഭയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ 20 വയസ്സാകുന്നതിന് മുൻപേ പുതിയ ജനനം, വീണ്ടും ജനനം പ്രാപിച്ച് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി എന്റെ ജീവിതം തുടങ്ങി.
I did not know about the Bible.
ദൈവവചനമായ ബൈബിളിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു.
I had never read the Bible through once even in 20 years.
എന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ 20 വർഷത്തിനുള്ളിൽ ഒരു പ്രാവശ്യം പോലും ബൈബിൾ ആദ്യോടന്തം ഞാൻ വായിച്ചിരുന്നില്ല.
I just knew the few stories I heard in Sunday school about Jesus.
സൺഡേ സ്കൂളിലൊക്കെ പഠിച്ച കുറെ കഥകൾ മാത്രമേ ബൈബിളിൽ നിന്ന് എനിക്ക് അറിയാവുന്നതുള്ളായിരുന്നു.
But I was confused by all the many Christian denominations there were.
എന്റെ 20 വയസ്സായ ആ സമയത്ത് ഞാൻ എന്റെ ചുറ്റുപാടും കണ്ട അനേക ക്രിസ്തീയ വിഭാഗങ്ങളെക്കുറിച്ച് ഞാൻ ആകെ ചിന്താക്കുഴപ്പത്തിലായി.
സോ മെനി ക്രിസ്ത്യൻ ഗ്രൂപ്സ്, വിച്ച് ഇസ് ദ റൈറ്റ് വൺ.
അനേക ക്രിസ്തീയ വിഭാഗങ്ങൾ ഞാൻ എന്റെ ചുറ്റും കണ്ടു, ഏതാണ് ശരിയായത്? എനിക്ക് ബുദ്ധിമുട്ടായി.
മോർ ദൻ 1000 ഡിനോമിനേഷൻസ് ഇൻ ക്രിസ്ത്യാനിറ്റി.
ക്രിസ്തീയതയിൽ, ക്രിസ്തീയ ഗോളത്തിൽ 1000-ലധികം സഭാവിഭാഗങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ ഒരുപക്ഷെ അറിയുന്നുണ്ടാവും.
All of them hold the same Bible and say we've got the truth.
അവരെല്ലാവരും തന്നെ ഈ ബൈബിൾ കയ്യിലേന്തിയിട്ട് അവരവകാശപ്പെടുന്നു ഞങ്ങളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ.
For a young person like me that was absolutely confusing.
20 വയസ്സ് തികയാത്ത ചെറുപ്പക്കാരനായ എനിക്ക് അത് ആകെ കുഴച്ചിലിന്റെ പ്രശ്നമായി.
I said, Lord, I don't know the Bible. How can I know which of these is the truth?
എനിക്ക് ബൈബിള് അറിഞ്ഞുകൂടാ, നന്നായിട്ട് മനസ്സിലാകത്തില്ല, മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ ഏതാണ് ശരിയായ ക്രിസ്തീയ വിഭാഗമെന്ന് എങ്ങനെ അറിയും?
ഇറ്റ് വിൽ ടേക്ക് മീ 30 ഇയേഴ്സ് ടു സ്റ്റഡി ദി ബൈബിൾ. ഡു ഹാവ് ടു ടേക്ക് 30 ഇയേഴ്സ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് ഇസ് ദി ട്രൂ ചർച്ച്?
ഈ വലിയ പുസ്തകം ശരിയായ നിലയിൽ കുറച്ചെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ ഒരു കുറഞ്ഞ 30 വർഷം എടുക്കും. അപ്പൊ 30 വർഷത്തേക്ക് യഥാർത്ഥമായ ക്രിസ്തീയ വിഭാഗം ഏതാണെന്ന് എനിക്ക് കണ്ടെത്തുവാൻ കഴിയുകയില്ലേ?
ദെൻ ദേർ വാസ് എ വേഴ്സ് വിച്ച് ഹെൽപ്ഡ് മീ ടു അണ്ടർസ്റ്റാൻഡ്.
എന്നാൽ ദൈവത്തിന്റെ വചനത്തിലെ തന്നെ ഒരു വചനം ഈ പ്രശ്നത്തിന്റെ പരിഹാരമായി ദൈവം എന്നെ കാണിച്ചു തന്നു.
വെരി ഇമ്പോർട്ടന്റ് വേഴ്സ്, ഐ വാണ്ട് യു ടു ലിസൺ ടു ഇറ്റ്.
അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വചനമാണ്, നിങ്ങൾ അത് ശ്രദ്ധിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്.
ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 32.
യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം.
ദി ജീസസ് ഇസ് സ്പീക്കിംഗ് ടു ദോസ് ഹു വുഡ് ബി ഹിസ് ഡിസൈപ്പിൾസ്.
തന്റെ ശിഷ്യന്മാരാകുവാനായിട്ട് മുൻപോട്ട് വന്ന വ്യക്തികളോട് കർത്താവ് യേശുക്രിസ്തു സംസാരിക്കുന്ന വചനമാണ്.
I showed you the earlier verse that the disciples were the ones who were first called Christian.
അല്പം മുൻപേ ഞാൻ കാണിച്ചല്ലോ, ശിഷ്യന്മാർ, യേശുവിന്റെ ശിഷ്യന്മാരായിരുന്നവർക്കാണ് ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന അന്ത്യോക്കിയിൽ വെച്ച് പേര് കിട്ടിയത്.
And here Jesus says,
ഇവിടെ എന്നാൽ യേശു തുടർന്ന് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക.
Verse 31.
31-ാം വാക്യത്തിൽ,
if you abide in my word then you are really my disciples.
31-ാം വചനത്തിൽ നാം കാണുന്നു, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരാകും.
Not if I abide in some church, but if I abide in God's word.
ഏതെങ്കിലും ഒരു സഭയിൽ നിങ്ങൾ അങ്ങനെ നിലനിൽക്കുക എന്നുള്ളതല്ല യേശു പറഞ്ഞത്. എന്റെ വചനത്തിൽ, ദൈവവചനത്തിൽ നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ,
സോ ഇഫ് ഐ ലിവ് ഇൻ ഗോഡ്സ് വേർഡ് ഐ ക്യാൻ ബി എ ഡിസൈപ്പിൾ, ദെൻ ഐ ക്യാൻ കോൾ മൈസെൽഫ് എ ക്രിസ്ത്യൻ.
ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ നിലനിൽക്കുമെങ്കിൽ എനിക്ക് ഒരു ശിഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് അവകാശം പറയാൻ കഴിയും.
ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വേഴ്സ് സേസ് ദെൻ യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ.
തുടർന്ന് യേശു പറയുന്നത് അങ്ങനെ നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ സത്യം അറിയും. സത്യം നിങ്ങൾ അറിഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും.
സോ ദെൻ ഐ ഹാഡ് എ ഗൈഡ് ലൈൻ ടു ഫൈൻഡ് ഔട്ട്.
ഈ വചനം ദൈവം എന്നെ കാണിച്ചപ്പോൾ മുൻപോട്ട് ഉള്ള എന്റെ ജീവിത പ്രയാണത്തിൽ യഥാർത്ഥ സത്യം എന്താണെന്നുള്ളത് അറിയുവാനായി ഒരു മാർഗരേഖ കർത്താവ് എനിക്ക്
തരികയായിരുന്നു.
ഓരോ സഭകളെയും ഞാൻ നോക്കുമ്പോൾ അവരുടെയൊക്കെ ഊന്നലുകൾ, അവരുടെ പ്രത്യേക ഉപദേശ പഠിപ്പീരുകളൊക്കെ ഉണ്ട്. എന്നാൽ ഏതാണ് സത്യം, ഞാനത് എങ്ങനെയാണ് അറിയുന്നത്?
The way to find out is this setting me free?
ഇത് കണ്ടെത്തുവാനുള്ള മാർഗം ഇതാണ്, ഞാൻ കേൾക്കുന്ന അറിയുന്ന ഈ സത്യം എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്നുണ്ടോ?
And you may say, free from what?
നിങ്ങൾ ചോദിക്കാം, എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്?
That's what these people also asked Jesus in the next verse.
അടുത്ത വചനം നാം വായിക്കുമ്പോൾ യേശുവിനെ കേട്ട യഹൂദന്മാർ അവനോട് ചോദിക്കുകയാണ്, എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് നീ ഉദ്ദേശിക്കുന്നത്?
What is this you meaning that we're going to be free? We're not slaves.
നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് നീ പറയുന്നുണ്ടല്ലോ യേശുവേ, പക്ഷേ നീ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിനക്കറിഞ്ഞുകൂടെ, ഞങ്ങൾ അടിമകളല്ല.
And then Jesus said,
അപ്പോൾ യേശു പറയുന്ന മറുപടി ശ്രദ്ധിക്കുക.
Verse 34. Listen, are you listening?
നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ.
Everyone who commits sin is a slave of sin.
പാപം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും പാപത്തിന്റെ അടിമയാണ്, ദാസനാണ്.
If you have never heard that before,
ഇതിനു മുന്നേ നിങ്ങൾ ഒരിക്കലും ഈ കാര്യം കേട്ടിട്ടില്ലെങ്കിൽ,
Remember this verse.
ഇന്ന് രാത്രിയിൽ ഈ യേശു പറഞ്ഞ വചനം ഓർത്തുകൊള്ളുക, ഹൃദയത്തിൽ സംഗ്രഹിക്കുക.
I don't care which church you are from.
നിങ്ങൾ ഏത് സഭയിൽ ഇപ്പോൾ ആയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല.
You could be from CFC.
ഒരുപക്ഷെ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിലെ ഒരംഗമായിരിക്കാം നിങ്ങൾ.
Everyone who commits sin is a slave of sin.
പാപം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും, പുരുഷനോ സ്ത്രീയോ, പാപത്തിന്റെ അടിമയാണ്.
But verse 36, if the Son of God makes you free, you'll really be free.
36th വാക്യത്തിൽ തുടർന്ന് നാം കാണുന്നത്, ദൈവപുത്രനായിരിക്കുന്ന യേശു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും.
When it speaks about the truth setting me free, it was going to set me free from sin.
സത്യം എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെക്കുറിച്ച് യേശു പറയുമ്പോൾ അവിടുന്ന് അർത്ഥമാക്കുന്നത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്, മറ്റൊന്നുമല്ല.
In some churches they say freedom means freedom to shout and jump and dance and roll on the floor and make a lot of noise.
ചില സഭകളിൽ പാപപ്പെട്ട സഹോദരങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യം, ആത്മാവിലെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ പാടാനും അട്ടഹസിക്കാനും നിലത്ത് കിടന്ന് ഇഴയാനും ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമാണെന്നാണ്.
You don't need Jesus Christ to do that. If you get drunk, you will do all those things also.
യേശു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഭാവനയിൽ പോലും ചിന്തിക്കാൻ കഴിയത്തില്ല. ഒരുപക്ഷെങ്കിൽ മദ്യം അമിതമായി ഉപയോഗിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് വരും.
This is talking about freedom from sin.
ഇവിടെ യേശു പറയുന്നത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്.
Jesus spoke about freedom from anger.
യേശു കോപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചു.
Anger is a sin.
പാപം, ആ കോപം എന്ന് പറയുന്നത് ഒരു പാപമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ?
യു ഓൾ ഹേർഡ് ഓഫ് ദ സെർമൺ ഓൺ ദ മൗണ്ട്.
കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
ഡു യു നോ ദ ഫസ്റ്റ് സിൻ ദാറ്റ് ജീസസ് സ്പോക്ക് അബൌട്ട് ഇൻ ദ സെർമൺ ഓൺ ദ മൗണ്ട്?
ഗിരിപ്രഭാഷണത്തിൽ യേശു വിരൽ ചൂണ്ടിയ ആദ്യത്തെ പാപം ഏതായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ?
ഫസ്റ്റ് സിൻ,
ആദ്യത്തെ പാപം, യേശു സൂചിപ്പിച്ച ആദ്യത്തെ പാപം.
ഇറ്റ്സ് ദ ഫസ്റ്റ് സിൻ വി കൻ സേ even mentioned in the New Testament.
പുതിയ നിയമത്തിൽ ആദ്യമായി പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പാപവും അതുതന്നെയാണ് എന്ന് നമുക്ക് പറയാം.
Matthew 5:22 spoke about anger.
മത്തായി സുവിശേഷം 5:22 യേശു കോപത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്.
If you are not free from anger, you are a slave of sin.
നിങ്ങൾ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പാപത്തിന്റെ ദാസനാണ്, ദാസിയാണ്.
If you know the truth will set you free.
നിങ്ങൾ ദൈവത്തിന്റെ സത്യം അറിയുമ്പോൾ ആ സത്യം നിങ്ങൾക്ക് ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നൽകും.
ഈവൻ ദോ ഐ ഡിഡ്ന്റ് കമ്മിറ്റ് അഡൾട്ടറി ഓർ മർഡർ ഓർ തെഫ്റ്റ്
എന്റെ 20 വർഷത്തെ ജീവിതത്തിനുള്ളിൽ ഞാൻ കൊലപാതകം ചെയ്യുകയോ വ്യഭിചാരം ചെയ്യുകയോ മോഷ്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും
ഐ വാസ് എ സ്ലേവ് ടു ആംഗർ ജസ്റ്റ് ലൈക്ക് എവറി അതർ ഹ്യൂമൻ ബീയിംഗ്
മറ്റെല്ലാ മനുഷ്യരെയും പോലെ കോപം എന്ന് പറയുന്ന ആ സ്വഭാവത്തിന് ഞാൻ അടിമയായിരുന്നു.
I was a slave to anger even after I believed in Christ.
യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതിന് ശേഷവും ഞാൻ പാപ സ്വഭാവത്തിന്റെ അടിമയായിരുന്നു.
Which showed me that even after I asked Jesus to forgive me, I still hadn't understood the full truth.
എന്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ ദൈവമകനാക്കണം എന്ന് ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ച് വീണ്ടും ജനിച്ചതിന് ശേഷവും പാപം എന്ന് പറയുന്ന പാപം കോപമെന്ന് പറയുന്ന പാപം എന്നെ കീഴടക്കിക്കൊണ്ടിരുന്നു.
But as I began to seek God to understand the truth,
എന്നാൽ ദൈവികമായ സത്യം അറിയുവാനായി ഞാൻ കർത്താവിന്റെ മുഖം അന്വേഷിച്ചുകൊണ്ടേയിരുന്നപ്പോൾ
He showed me the truth.
അവിടുന്ന് യഥാർത്ഥമായിരിക്കുന്ന സത്യം എനിക്ക് മനസ്സിലാക്കി തന്നു.
I can testify it set me free.
എനിക്ക് ദൈവസന്നിധിയിൽ ഇന്ന് നിങ്ങളോട് സാക്ഷിക്കുവാൻ കഴിയും, അത് എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തിയിരിക്കുന്നു.
You know that Jesus said in Matthew 5:22 that anger can take a person to hell.
മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ യേശു പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കോപം അത് ഗൗരവമായി നാം എടുക്കാതിരുന്നാൽ നാം നരകത്തിൽ അവസാനിക്കാൻ അത് മതി.
If you get cancer, that won't take you to hell.
നിങ്ങൾക്കൊരു പക്ഷെങ്കിൽ കാൻസർ രോഗം പിടിപെട്ടാൽ അതുകൊണ്ട് നിങ്ങൾ ആരും നരകത്തിൽ ചെന്നെത്തി.
It may take you to the grave, but you can still go to heaven.
ഒരു പക്ഷെങ്കിൽ അത് നിങ്ങളെ ശവക്കുഴിയിൽ എത്തിച്ചെന്ന് വരാം, എന്നാൽ ഒരിക്കലും അത് നിങ്ങളെ നരകത്തിലെത്തിക്കുകയില്ല.
But anger can take you to hell.
എന്നാൽ കോപത്തിന് നിങ്ങളെ നരകത്തിലേക്ക് നയിക്കുവാൻ കഴിയുമെന്നാണ് യേശു ഇവിടെ പറയുന്നത്.
How many of you can honestly say that you believe completely that anger is worse than cancer?
നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ, കോപമെന്ന് പറയുന്ന പാപം ക്യാൻസറിനേക്കാളും മാരകമാണ്. അതാണ് ഗൗരവമായി നാം എടുക്കേണ്ടത്.
You would be disturbed if you heard that you had cancer.
നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് ഡോക്ടർ നിങ്ങളോട് ഒരു ദിവസം പരിശോധിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് നിശ്ചയമായും വളരെ അസ്വസ്ഥതയുണ്ടാവും.
Are you disturbed when you get angry?
എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കോപിക്കുന്ന ഓരോ സന്ദർഭത്തിലും നിങ്ങൾക്ക് ഔവണ്ണമുള്ളതായിരിക്കുന്ന അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടോ?
That shows how little even Christians respect the word of Jesus Christ in Matthew 5:22.
ഇത് കാണിക്കുന്നത് ക്രിസ്ത്യാനികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ പോലും യേശുവിന്റെ വചനങ്ങളെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നല്ലേ.
We give respect to Jesus only in name. We don't respect his words.
നമ്മൾ ഉപരിപ്ലവമായി പുറമേ മാത്രം യേശുവിനെ അനുഗമിക്കുന്നവരെന്ന് പറയുന്നെങ്കിലും അവന്റെ വചനങ്ങളെ നാം ഗൗരവമായി എടുക്കുന്നില്ല.
My dear brothers and sisters, Christ wants to set you completely free.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ പരിപൂർണമായിട്ടും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്നു.
Be honest first of all.
ഒന്നാമതായി നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെ സത്യസന്ധതയുള്ളവരായി തീരുമോ?
Lord, I am defeated.
നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയത്തിൽ നിന്ന് സമ്മതിക്കുമോ? ഞാൻ കർത്താവേ ഈ വിഷയത്തിൽ തോറ്റവനാണ്.
Sorry for dishonoring your name by my life.
എന്റെ ഇതുവരെയുള്ള ജീവിതം കൊണ്ട് അങ്ങയുടെ നാമത്തെ ഞാൻ അപമാനിച്ചതിനെക്കുറിച്ച് അത്യധികം ഞാൻ ഹൃദയത്തിൽ ദുഃഖിതനായിരിക്കുന്നു.
I want you to set me free.
എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് അവിടുന്ന് നയിക്കണമേ, എനിക്കത് താൽപ്പര്യമുണ്ട്.
That's a good prayer to begin with.
നമ്മുടെ ജീവിതത്തിൽ തുടക്കത്തിൽ ആ ഒരു പ്രാർത്ഥന എത്രയും നല്ലതാണ്.
Jesus said, those who hunger and thirst for righteousness will be satisfied.
യേശു ഗിരിപ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും.
Let's think about that.
അതിനെക്കുറിച്ച് നമുക്കൊരു നിമിഷം ചിന്തിക്കാം.
We'll sing a song and then continue and think more about that.
ഒരു പാട്ട് ഇപ്പോൾ പാടിയതിനു ശേഷം നമുക്ക് തുടർന്ന് ഈ സന്ദേശം കേൾക്കാം.